മാധ്യമങ്ങൾ ഏറ്റവും സജീവമായ കാലത്താണ് നമ്മളിപ്പോൾ ജീവിക്കുന്നത് അല്ലേ? മാധ്യമങ്ങളെന്ന് പറഞ്ഞാൽ റേഡിയോയും ടിവിയും പത്രവും വെബ്സൈറ്റുകളും മാത്രമല്ല ഇപ്പോഴുള്ളത്. അതിനേക്കാളൊക്കെ മുകളിലാണ് സാമൂഹ്യ മാധ്യമങ്ങൾ അഥവാ സോഷ്യൽ മീഡിയയുടെ സ്വാധീനം. കാരണം മുഖ്യധാരാ മാധ്യമങ്ങളെക്കാൾ വേഗത്തിൽ ഇപ്പോൾ വാർത്തകളെത്തുന്നത് സോഷ്യൽ മീഡിയ വഴിയാണ്. കയ്യിലിരിക്കുന്ന മൊബൈൽ ഫോണിലേക്കും ടാബിലേക്കുമൊക്കെ വാട്സാപ്പും ഫേസ്ബുക്കും വഴി ഒട്ടേറെ വാർത്തകളാണ് ദിവസവും വരുന്നത്. മുഖ്യധാരാ മാധ്യമങ്ങൾ നൽകാത്ത അല്ലെങ്കിൽ മനഃപൂർവ്വം മറച്ചുവെക്കുന്ന വാർത്തകൾ എന്ന് പറഞ്ഞിട്ടായിരിക്കും മിക്കവാറും ഇത്തരം വാർത്തകൾ പലതും വരുന്നതും. കിട്ടിയ ഉടൻ തന്നെ നമ്മൾ ഒന്നുകിൽ ഫേസ്ബുക്കിലേക്ക് പോസ്റ്റ് ചെയ്യും, അല്ലെങ്കിൽ വാട്സാപ്പ് ഗ്രൂപ്പിലേക്ക് ഫോർവേഡ് ചെയ്യും. കാരണം മറ്റുള്ളവരെക്കാൾ മുമ്പ് ഈ വിവരങ്ങൾ സുഹൃത്തുക്കളെ അറിയിക്കാൻ കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ക്രെഡിറ്റ് നമുക്ക് കിട്ടും. അത്തരത്തിലുള്ള ചില വാർത്തകളെക്കുറിച്ചാണ് ഞാൻ ഇപ്പോൾ ഇവിടെ പറയുന്നത്. ഇന്നത്തെ തീയതി 2014 ഡിസംബർ 21. അതുകൊണ്ട് ഇന്നത്തെ തീയതിയെക്കുറിച്ച് വന്ന നമ്മളിൽ തന്നെ പലരും ഷെയർ ചെയ്ത ഒരു വാർത്ത ഒന്ന് നോക്കാം.
6 ദിവസം ഭൂമിയിൽ സൂര്യൻ ഉദിക്കില്ല. ഈ വരുന്ന ഡിസംബർ 21 മുതൽ 6 ദിവസത്തേക്ക് ഭൂമി മുഴുവൻ ഇരുൾ വ്യാപിക്കും. പ്രപഞ്ചത്തിലുണ്ടാവുന്ന സൂര്യക്ഷോഭത്തിന്റെ പ്രതിഫലനമായാണ് ഇത് സംഭവിക്കുക. ഇങ്ങനെയൊരു സൂര്യക്ഷോഭം കഴിഞ്ഞ 50 വർഷത്തിന് ശേഷമുള്ള ഏറ്റവും വലുതാണെന്നാണ് പറയപ്പെടുന്നത്. എന്നാൽ ജനങ്ങളോട് പരിഭ്രാന്തരാവരുതെന്ന് നാസ മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ്. വേണ്ടത്ര വെളിച്ചവും ഭക്ഷണവും കരുതി വെക്കാനും അമേരിക്കൻ സ്പേസ് ഏജൻസി മുന്നറിയിപ്പ് നൽകി.
നാസ മേധാവിയുടെ പേരും വാക്കുകളുമൊക്കെ ഈ വാർത്തയ്ക്കൊപ്പമുണ്ടായിരുന്നു. എന്തായാലും ഇന്ന് ഡിസംബർ 21 സൂര്യൻ രാവിലെ ഉദിച്ചു എന്ന കാര്യത്തിൽ ആർക്കും സംശയമൊന്നുമില്ലല്ലോ. പക്ഷേ ഈ വാർത്ത ഷെയർ ചെയ്ത എത്ര പേർ അത് ഓർത്തുവെക്കുന്നുണ്ട്? സോഷ്യൽ മീഡിയയിലൂടെ വരുന്ന താരതമ്യേന കുഴപ്പമൊന്നുമില്ലാത്ത, ആർക്കും ദോഷമൊന്നുമില്ലാത്ത ഒരു വാർത്തയാണിത്. പക്ഷേ ഒന്നും നോക്കാതെ നമ്മൾ ഷെയർ ചെയ്തപ്പോൾ എത്ര പേർക്കാണ് തെറ്റായ ആ വിവരം നമ്മൾ പങ്കുവച്ചത് എന്ന കാര്യം ആരും ഓർക്കുന്നില്ല. ഇതുമാത്രമല്ല, നിങ്ങളുടെ രാജ്യസ്നേഹത്തെയും മനുഷ്യത്വത്തെയുമൊക്കെ പരീക്ഷിക്കുന്ന ചില വാർത്തകളും ഇതുപോലെ വരാറുണ്ട്.
എല്ലാ ഇന്ത്യക്കാർക്കും അഭിനന്ദനങ്ങൾ. ഇന്ത്യയുടെ ദേശീയഗാനമായ ജനഗണമനയ്ക്ക് അന്താരാഷ്ട്ര തലത്തിൽ അംഗീകാരം. ജനഗണമനയെ ലോകത്തിലെ ഏറ്റവും മികച്ച ദേശീയഗാനമായി യുനെസ്കോ പ്രഖ്യാപിച്ചിരിക്കുന്നു. എല്ലാ ഇന്ത്യക്കാർക്കും അഭിമാനം നൽകുന്ന ഈ വാർത്ത നിങ്ങളുടെ സുഹൃത്തുക്കൾക്കെല്ലാം എത്തിക്കുക. ഇന്ത്യക്കാരെന്ന രീതിയിൽ നമുക്കും അഭിമാനിക്കാം. ജയ് ഹിന്ദ്.
ഇത് ഷെയർ ചെയ്യണമെന്ന് മാത്രമല്ല, ഷെയർ ചെയ്തില്ലെങ്കിൽ നിങ്ങൾ രാജ്യസ്നേഹമില്ലാത്തവനാണെന്ന് മുദ്രകുത്തപ്പെടും എന്ന ഭീഷണി കൂടി പലപ്പോഴും ഇത്തരം സോഷ്യൽ മീഡിയ സന്ദേശങ്ങൾക്കൊപ്പമുണ്ടാകും. നമ്മുടെയൊക്കെ സാമാന്യ ബോധത്തെ പോലും ചോദ്യം ചെയ്യുന്ന വാർത്തകളായിട്ടും അതൊക്കെ സത്യമാണോ എന്ന് പരിശോധിക്കാൻ പോലും ഭൂരിഭാഗം പേരും തയ്യാറാകുന്നില്ലെന്ന് സോഷ്യൽ മീഡിയയെക്കുറിച്ചുള്ള എഴുത്തുകാരനായ VK ആദർശ് ചൂണ്ടിക്കാട്ടുന്നു.
ഇത്തരം സോഷ്യൽ നെറ്റ്വർക്ക് അല്ലെങ്കിൽ വാട്സാപ്പ് വഴി വരുന്ന സന്ദേശങ്ങളുടെ ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് പറയുന്നത് അത് പ്രത്യക്ഷത്തിൽ അത് വായിച്ചു നോക്കാൻ നേരത്ത് പലപ്പോഴും നമ്മളിങ്ങനെ കാര്യം അറിയാതെ ഫോർവേഡ് ചെയ്യുന്ന കഴമ്പില്ലാത്ത മെസ്സേജുകളുടെ ഏറ്റവും വലിയ പ്രശ്നം ആ മെസ്സേജിന്റെ അകത്ത് ഒരു വരിയിൽ വളരെ സ്പഷ്ടമായി ആധികാരികത തോന്നിപ്പിക്കുന്ന രീതിയിൽ, ഉദാഹരണത്തിന് ഐക്യരാഷ്ട്രസഭ ഇന്ത്യൻ ദേശീയ പതാകയെ ലോകത്തിലെ ഏറ്റവും മികച്ച ദേശീയ പതാക അല്ലെ ദേശീയഗാനമായി തെരഞ്ഞെടുത്തു എന്നൊക്കെ പറയാൻ നേരത്ത് വേണമെങ്കിൽ ഐക്യരാഷ്ട്രസഭയിലെ ഒരു ഓഫീസറുടെ പേരും ഡീറ്റെയിൽസും കൂടെ കാണും. ഇതും കൂടെ കാണുമ്പോൾ നമുക്ക് ഫോർവേഡ് ചെയ്യാതിരിക്കാൻ തോന്നത്തില്ല. കാരണം ആധികാരികത അങ്ങോട്ട് കൂടി അതിനെ അങ്ങേയറ്റം പോയി. അപ്പോഴത്തേക്ക് നമ്മൾ എന്ത് ചെയ്യും? കിട്ടിയ മെസ്സേജ് അതേപാടെ അതേപോലെ തന്നെ നമ്മൾ നമ്മുടെ സുഹൃത്തുതലയത്തിലുള്ള എല്ലാവർക്കും ചെയ്യും. ഈ സുഹൃത്തുതലയത്തിലുള്ളവരോ അതും അവരും ഇതേപോലെ തന്നെ ചെയ്യും. ഒരു തരത്തിൽ പറഞ്ഞാൽ ചെയിൻ റിയാക്ഷൻ ആണ് ഇവിടെ നടക്കുന്നത്. മെസ്സേജിന്റെ ഉള്ളടക്കം അല്ലെങ്കിൽ അതിന്റെ കാമ്പ് എന്ന് പറയുന്ന ഒന്നും കാണത്തില്ല. ഒരുപക്ഷെ അത്രയധികം മടയതരമായ കാര്യമായിരിക്കും അതിന്റെ ഉള്ളടക്കം. പക്ഷെ പ്രത്യക്ഷത്തിൽ അത് തോന്നുന്നത് ഏറ്റവും മെച്ചപ്പെട്ട രീതിയിലുള്ള ഒരു സന്ദേശമാണെന്ന് തോന്നുകയും ഒരു തരത്തിൽ പറഞ്ഞാൽ നിങ്ങൾക്ക് ഒന്നും കൂടെ അത് ഫോർവേഡ് ചെയ്യാൻ നിങ്ങൾ വെമ്പി നിൽക്കുന്ന അവസ്ഥ ഉണ്ടാക്കും. ഇത്തരത്തിലാണ് ഏറ്റവും കൂടുതൽ മെസ്സേജുകൾ വരുന്നത്. പക്ഷേ മെസ്സേജിന്റെ സ്വഭാവം എന്ന് പറയുന്നത് 3 തരത്തിലാണ് മെസ്സേജ് വരുന്നത്. ഒന്നെന്ന് പറയുന്നത് കൂടുതൽ ആരോഗ്യ സംബന്ധിയായ, അതായത് അവയവദാനം അല്ലെങ്കിൽ രക്തദാനം, അതുമായി ബന്ധപ്പെട്ട ആശുപത്രി ആരോഗ്യവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ. കാരണം നമുക്ക് തോന്നുന്നു നമുക്കൊരു അപകടാവസ്ഥയിൽ പെട്ടാൽ നമ്മൾ ഇത് ചെയ്യേണ്ടതല്ലേ എന്നുള്ളൊരു തോന്നലിൽ നമ്മളിത് ഫോർവേഡ് ചെയ്യും. രണ്ടാമത് വരുന്നത് വാർത്തകളുമായി ബന്ധപ്പെട്ടത്. ഉദാഹരണത്തിന് സമീപകാലത്ത് എന്ന് പറയാൻ പറ്റുന്നത് ഡോക്ടർ APJ അബ്ദുൽ കലാം ഒരാഴ്ചയായി വളരെ ക്ഷീണിതനായി അല്ലെങ്കിൽ ആരോഗ്യ അവസ്ഥ ദുർബല ആരോഗ്യ അവസ്ഥയിൽ ആശുപത്രിയിലാണ്. സാമ്പ്രദായിക മാധ്യമങ്ങളൊന്നും ഇതിനെ മൈൻഡ് ചെയ്യുന്നില്ല. ഞാനും നിങ്ങളും അടങ്ങുന്ന സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ ഞാനും നിങ്ങളും അടങ്ങുന്ന സാധാരണക്കാരനാണ് ഈ വാർത്ത പുറം ലോകത്ത് എത്തിക്കേണ്ടത്. ദൈവീക ഫോർവേഡിംഗ് സ്വാഭാവികമായും വളരെ ജനപ്രിയനായ പ്രസിഡന്റ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ നിങ്ങൾ അറിയാതെ ഫോർവേഡ് ചെയ്യും. പക്ഷെ ഇവിടെ സംഭവിച്ചേണ്ട, അബ്ദുൽ കലാമിന്റെ ഓഫീസിന് അവസാനം പത്രക്കുറിപ്പ് ഇറക്കേണ്ടി വന്നു, അദ്ദേഹത്തിന്റെ ഒരു കുഴപ്പമില്ല. ഇനി മൂന്നാമതൊരു മെസ്സേജ് വരുന്ന ഒരു കൂട്ടം എന്ന് പറയുന്നത് ദേശീയതയുമായി കൂട്ടുപിടിച്ചാണ്. ഇന്ത്യൻ ദേശീയ പതാക അല്ലെ ദേശീയ ഗാനം, അതും അല്ലെങ്കിൽ കേരളത്തിന്റെ എന്തെങ്കിലും ഒരു പ്രത്യേകത, അതാത് സംസ്ഥാനത്തിന് എന്തു ആവാം, അമേരിക്കയുമായി ബന്ധപ്പെട്ട വിഷയം അല്ലെങ്കിൽ ഓസ്ട്രേലിയയുമായി ബന്ധപ്പെട്ട വിഷയം, ഇത്തരം വിഷയങ്ങൾ, അല്ലെങ്കിൽ ഇന്ത്യൻ പ്രവാസികൾ ഓസ്ട്രേലിയയിലുള്ളവരാണ് ലോകത്തിലെ ഏറ്റവും ആത്മാർത്ഥതയുള്ളവർ എന്നൊക്കെ പറഞ്ഞുള്ള ഏതെങ്കിലും ഒരു പഠനം അവരങ്ങോട്ട് പടച്ചു വിടും. സ്വാഭാവികമായി നിങ്ങൾക്ക് എന്ത് തോന്നും, ഇത് നമ്മളുടെ ഉള്ളിലെ അഹംബോധത്തെ വല്ലാതെ തന്നെ ആളിക്കെത്തിക്കുന്ന സാധനമാണ്. ഇത് നമുക്ക് സ്വാഭാവികമായിട്ട് ഫോർവേഡ് ചെയ്യാൻ തോന്നും. ഇതൊക്കെയാണ് ഇതിന്റെ ഒരു സ്ട്രക്ചർ എന്ന് പറയാൻ പറ്റുന്നത്.
സത്യത്തിൽ ലോകത്ത് ഒട്ടേറെ പഠനങ്ങൾ നടക്കുന്ന ഒരു വിഷയമാണ് എന്തുകൊണ്ട് ഇത്തരം വാർത്തകൾ ഷെയർ ചെയ്യാൻ നമ്മൾ കൂടുതൽ താല്പര്യം കാട്ടുന്നു എന്നത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആദ്യം മറ്റുള്ളവരെ വിശേഷങ്ങൾ അറിയിക്കുക എന്ന എല്ലാ മനുഷ്യരുടെയും ആഗ്രഹം തന്നെയാണ് ഒരു കാര്യം. പിന്നെ മുഖ്യധാരാ മാധ്യമങ്ങൾ അത്ര വിശ്വസിക്കാൻ കൊള്ളാത്തവരാണ്, അവർ പലതും ഒളിച്ചു വയ്ക്കുന്നു എന്ന ഒരു വികാരം കൂടി ജനങ്ങളുടെ മനസ്സിലുണ്ടാകുമ്പോൾ അതിനെ മുതലെടുക്കുകയാണ് ഇത്തരം വ്യാജ വാർത്തകളുടെ സൃഷ്ടാക്കൾ. പലപ്പോഴും ഈ വാർത്തകൾ അത്ര നിരുപദ്രവകാരികളുമായിരിക്കില്ല. ഉദാഹരണത്തിന്, അടുത്തിടെ വാട്സാപ്പ് വഴി പ്രചരിച്ച ഈ ഓഡിയോ സന്ദേശം ഒന്ന് കേട്ടു നോക്കൂ.
വളരെ ദുഃഖകരമായ ഒരു വാർത്ത. അതായത്, നമ്മുടെ ഒരു മുസ്ലിം സഹോദരൻ പള്ളിക്കരയിലാണ് അദ്ദേഹത്തിന്റെ കുട്ടിയെ, 1.5 വയസ്സ് മാത്രം പ്രായമുള്ള കുട്ടിയെ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് കീരി മാന്തിയിരുന്നു. വീട്ടുകാർ അതത്ര ശ്രദ്ധിച്ചില്ല, ലാഘവത്തോടെ നോക്കിക്കണ്ടു. പിന്നീട് ആ കുട്ടിയുടെ വായയിൽ നിന്ന് കേല ഒലിക്കാൻ തുടങ്ങിയപ്പോൾ മാത്രമാണ് അവർ ഹോസ്പിറ്റലിൽ കാണിച്ചത്. വിദഗ്ധരായ ഡോക്ടർമാർ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് ആ കുട്ടിയെ എത്രയും പെട്ടെന്ന് കൊല്ലണം എന്നാണ്. അങ്ങനെ ആ കുട്ടിയെ ഒരു റൂമിലിട്ട് അടച്ചിരിക്കുകയാണ്. ആ കുട്ടിയുടെ പിതാവ് ഇന്ന് ഗൾഫിൽ നിന്ന് നാട്ടിലെത്തുന്നുണ്ട്. വല്ലാത്ത, നമുക്കാർക്കും ഉൾക്കൊള്ളാൻ കഴിയാത്ത രീതിയിലുള്ള ഒരവസ്ഥയാണ്. ആ കുട്ടിയെ കൊന്നിട്ടില്ല എങ്കിൽ വീട്ടിലുള്ള മറ്റാളുകൾക്കും ആ രീതിയിൽ സമാനമായ ഭ്രാന്ത് ഇളകുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആ കേല പിന്നെ ഒലിച്ചാല്
ദയാവധം അംഗീകരിച്ചിട്ടില്ലാത്ത ഇന്ത്യയിൽ ഒരിക്കലും ഒരു രോഗിയെയും കൊല്ലാൻ ഡോക്ടർമാർക്ക് പറയാൻ കഴിയില്ല എന്നിരിക്കെ അതേക്കുറിച്ചൊന്ന് ചിന്തിക്കുക പോലും ചെയ്യാതെയാണ് ആളുകൾ ഈ വാർത്ത ഷെയർ ചെയ്തിരിക്കുന്നത്. കുറഞ്ഞത് 3 പേരെങ്കിലും ഈ വാർത്ത എനിക്കും അയച്ചിരുന്നു SBS റേഡിയോ മലയാളത്തിൽ കൊടുക്കണമെന്ന് പറഞ്ഞിട്ട്. അതുമാത്രമോ, നമ്മുടെ സോഷ്യൽ മീഡിയ കൊല്ലുകയും ആശുപത്രിയിലാക്കുകയും ചെയ്ത പ്രമുഖർ എത്ര പേരുണ്ട്? സ്റ്റൈൽ മനൻ രജനീകാന്തും ലതാ മങ്കേഷ്കറും നടി കനകയും യോയോ ഹണിസിംഗുമെല്ലാം സോഷ്യൽ മീഡിയയിലൂടെ പലതവണ ഇതിനകം തന്നെ മരിച്ചു കഴിഞ്ഞു. ഏറ്റവും ഒടുവിൽ നടൻ സലീംകുമാർ ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിലാണെന്ന വാർത്ത വന്നത് കഴിഞ്ഞ ദിവസമാണ്. ഞാൻ മരിച്ചിട്ടില്ല എന്ന് ഒരാൾ പത്രക്കുറിപ്പ് ഇറക്കേണ്ടി വരുന്ന അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കി. നടി കനകയുടെ കാര്യത്തിൽ ക്യാമറയ്ക്ക് മുന്നിൽ വന്ന് കനക പറയേണ്ടി വന്നു, ഇത് ഞാൻ തന്നെയാണ്, ഞാൻ ജീവനോടെയുണ്ടെന്ന്. മാത്രമല്ല, രോഗങ്ങളും മറ്റും പടർന്നു പിടിക്കുന്ന സാഹചര്യങ്ങളിൽ ജനങ്ങൾക്കിടയിൽ പരിഭ്രാന്തി ഉണ്ടാക്കുന്ന വാർത്തകളും ഇതുപോലെ വരാറുണ്ട്.
എബോള റീച്ച് കർണാടക, അൺഫോർച്ചുനേറ്റ്ലി ഇൻഫെക്റ്റഡ് പോർ ശ്രീജിത്ത് എംടെക്, NIT സുരത്കാൽ എക്സ്പയർ ടുഡേ. Please take precautions against this virus and spread the awareness. Friends, please eat tulasi leaf to safeguard yourself from this virus Ebola, because this virus directly affects
Ebola baadhi undayappol idupole social media ilude vanna vaarthayanathu. Adupole thaneyanu aashupathriyil kaliyunna rogikalkku rakthavum avayavum okke daanam cheyan paranjulla messageukal. Namukku sahayikkan pattunnilla. Adine kaliyunavarengilum sahayichote enna manasil nammal share cheyyum. ഇതുണ്ടാക്കുന്ന അപകടങ്ങളെക്കുറിച്ച് നിരവധി ലേഖനങ്ങൾ എഴുതിയിട്ടുള്ളയാളാണ് VK ആദർശ്. ഇത്തരം സന്ദേശങ്ങൾ പ്രചരിപ്പിക്കുന്നതിന് മുൻപ് അതിന്റെ വിശ്വാസ്യത ഒന്ന് പരിശോധിക്കാൻ തയ്യാറാവുകയാണെങ്കിൽ ഈ പ്രശ്നങ്ങൾ ഒരു പരിധിവരെ പരിഹരിക്കാൻ കഴിയുമെന്ന് ആദർശ് പറയുന്നു.
നമുക്ക് ഇതെന്ത് ചെയ്യാൻ പറ്റുമെന്നുള്ള ഒരു ചോദ്യം. കാരണം നമുക്ക് സ്വാഭാവികമായും അത്യാവശ്യ ഘട്ടത്തിൽ നമ്മുടെ വീട്ടിൽ ആർക്കെങ്കിലും രക്തം വേണമെങ്കിലോ, അടുത്ത കൂട്ടുകാർക്ക് രക്തം വേണമെങ്കിലോ, അല്ലെങ്കിൽ നമുക്ക് അറിയാവുന്ന സെലിബ്രിറ്റികൾ ചിലപ്പോൾ ആശുപത്രിയിലായാലും ഒക്കെ നമുക്ക് ചിലപ്പോൾ സഹായിക്കേണ്ടി വരും. ഇങ്ങനൊരു കേസിൽ നമുക്കൊരു 5 ഘടകങ്ങൾ ഉറപ്പാക്കിയാൽ നമുക്ക് വളരെ മെച്ചപ്പെട്ട രീതിയിൽ ഈ ഫോർവേഡ് എന്ന് പറയുന്ന ഒരു സംവിധാനം നമുക്ക് ഉപയോഗിക്കാവുന്നതേ ഉള്ളൂ. 1. അത്രമേൽ ഉറപ്പുള്ള ചങ്ങാതിമേർ അയച്ചു തരുന്നത് മാത്രം ഫോർവേഡ് ചെയ്യാം. കാരണം നമുക്കറിയാം ഇയാൾ ഇങ്ങനെ വേണ്ടാതെ എടുത്തു ചാടുന്ന ആളല്ല എന്ന് നമുക്ക് ഉറപ്പിക്കാം. 2, രണ്ടോ അതിൽ കൂടുതലോ തവണ ഇങ്ങനെ വസ്തുതയുമായി ബന്ധമില്ലാത്ത ഫോർവേഡ് അയച്ച് രസിക്കുന്നവരെ അത് അൺഫ്രണ്ട് ചെയ്തേക്കാം. ഫോൺ ലിസ്റ്റ് എടുത്ത് മാറ്റിയില്ലെങ്കിലും അവർ അയക്കുന്ന സാധനം വേറെ ആർക്കും അയച്ചു കൊടുക്കത്തില്ല എന്നത് ഉറപ്പിക്കുക, അവരോടും ഇത് പറയുക. മൂന്നാമത്, എന്തെങ്കിലും സംശയം, ഇപ്പൊ ഒരു മെസ്സേജിനകത്ത് ഒരു നമ്പർ കാണുമല്ലോ, ഒരു ഡോക്ടറുടെ പേര് കാണുമല്ലോ, എന്തെങ്കിലും ഒരു സംശയം തോന്നിയാൽ ഇതേ ഇന്റർനെറ്റ് ഉപയോഗിച്ച് ഒന്ന് ഗൂഗിൾ ചെയ്യുകയോ അല്ലെങ്കിൽ ആ ആശുപത്രിയിൽ ഒന്ന് വിളിച്ചു ചോദിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ സ്വാഭാവികമായും നമുക്ക് ഈ ഒരു മെസ്സേജ് ഫോർവേഡ് ചെയ്തിരിക്കാം. കൂട്ടത്തിൽ തന്നെ വേണമെങ്കിൽ എല്ലാവർക്കും പറയാം, ഇങ്ങനെ വരുന്ന ഒരു മെസ്സേജിന്റെ ഉള്ളടക്കം ആധികാരികത ഞാൻ അന്വേഷിച്ചു, ഇത് പൊട്ടത്തരമാണ് എന്ന് നമ്മുടെ കൂട്ടുകാരോട് പറയാം. അതുവഴി ആ മെസ്സേജ് കൂടുതൽ ഒഴുകി പരക്കുന്നത് നമുക്ക് തടയാം. പിന്നീട് നിങ്ങൾക്ക് ആർക്കെങ്കിലും രക്തം വേണം എന്ന് തന്നെ തോന്നിയാൽ ആ രക്തം വേണമെന്നുള്ള സന്ദേശം ഫേസ്ബുക്കിലോ വാട്സാപ്പിലോ ഇടുന്നതിന്റെ കൂടാതെ അതിന്റെ ബ്രാക്കറ്റിൽ അതിന്റെ ദിവസം കൂടി ഇടുക. മിക്കവാറും ഉള്ള കേസിൽ നിങ്ങൾക്ക് രക്തം വേണമെന്നുള്ള അഭ്യർത്ഥന നിങ്ങൾ കൊടുക്കുകയും ഈ രക്തം വേണ്ടുന്ന അഭ്യർത്ഥന ഒരുപാട് ആൾക്കാരിലേക്ക് പോയി അതിങ്ങനെ ഡേറ്റ് ഇല്ലാത്തതിന് ഒഴുകി പരന്ന് കിടക്കും. ഈ രോഗി ആരോഗ്യം പ്രാപിച്ച് വീണ്ടും രക്തം കൊടുക്കാൻ പൂർണ്ണ ആരോഗ്യ അവസ്ഥയിൽ എത്തിയാൽ പോലും ഇത് ഒരുപക്ഷെ രോഗിക്ക് തന്നെ ഈ മെസ്സേജ് ഫോർവേഡായി കിട്ടും. അത് നമ്മൾ ഒഴിവാക്കേണ്ടതാണ്. പിന്നെ ഏറ്റവും അവസാനം ആയി നമ്മൾ ചെയ്യേണ്ടത്, ഇതിനകത്ത് ബിസിനസ് താല്പര്യമുള്ളവരുണ്ട്, കാര്യമായ ബിസിനസ് താല്പര്യമുള്ളവരുണ്ട്, അവരെ കണ്ടെത്തുകയും ഇതേ മാധ്യമത്തിലൂടെ തന്നെ വസ്തുത ഉറപ്പാക്കിയതിനു ശേഷം അത് വിളിച്ചു പറയുകയും ചെയ്യാം. ഇത്തരം കാര്യങ്ങളൊക്കെ ഉറപ്പാക്കി കഴിഞ്ഞാൽ ഈ എന്താണ് പറയുന്നത് ഇരുതല മൂർച്ചയുള്ള വാളാണ് ഇത്തരം ഫോർവേഡുകൾ അല്ലെങ്കിൽ ഇത്തരം ഒഴുകി പരക്കുന്ന മെസ്സേജുകൾ, ഇത് നമുക്ക് കൺട്രോൾ ചെയ്യാമെന്നുള്ളത്. ഇത് വേണ്ട എന്നല്ല, ഇത് വേണം. കാരണം ഇതൊരു പുതിയ സമൂഹത്തിന് അല്ലെങ്കിൽ പുതിയ രീതിയിലുള്ള ലോകക്രമത്തിൽ അത്യാവശ്യം തന്നെയാണ്. ആ ഒരു ആവശ്യത്തിൽ നിങ്ങൾ ഇത് പൂർണ്ണമായി ഉപയോഗിക്കാൻ വേണം. പക്ഷെ ഒരു കാര്യം നിങ്ങൾ ഉറപ്പാക്കുക, അതിന്റെ ദുരുപയോഗമാണ് നമ്മൾ ഇല്ലാതാക്കേണ്ടത്. പൂർണ്ണമായും ഇതൊന്നും ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ അതാവും ഏറ്റവും വലിയ അപകടം. നിങ്ങളിത് ഉപയോഗിക്കണം, പക്ഷെ സമർത്ഥമായി ഉപയോഗിക്കണം, കാര്യമായ തോതിൽ തന്നെ ഇത് ഉപയോഗിക്കണം.
എന്തായാലും ഇനി സോഷ്യൽ മീഡിയ ഇല്ലാതെ ജീവിക്കാൻ കഴിയാത്ത ഒരു കാലമാണ് വരുന്നത്. അപ്പോൾ അല്പം ഒന്ന് ശ്രദ്ധിച്ചാൽ ഈ തെറ്റായ വിവരങ്ങൾ കൈമാറുന്നതിൽ നിന്ന് നമുക്ക് ഒഴിവാകാനാകും. ഇനി അതല്ലെങ്കിൽ അതിനും ഒരു സോഫ്റ്റ്വെയർ വരുന്നുണ്ടെന്നാണ് വാർത്തകൾ. അതായത് സോഷ്യൽ മീഡിയയിലൂടെ പരക്കുന്ന അഭ്യൂഹങ്ങളും വ്യാജ വാർത്തകളും ഒക്കെ കണ്ടെത്താൻ കഴിയുന്ന ഫീമ എന്ന ഒരു സോഫ്റ്റ്വെയർ ആണ് യൂറോപ്പിലെ ഒരു കൂട്ടം ശാസ്ത്രജ്ഞർ വികസിപ്പിച്ചിരിക്കുന്നത്. ഇനി എന്തായാലും ഈ സോഫ്റ്റ്വെയറിനെ കുറിച്ച് എന്തൊക്കെ വ്യാജ വാർത്തകൾ പുറത്തു വരുന്നുണ്ടെന്ന് ആദ്യം കാത്തിരുന്ന് കാണാം അല്ലേ.
Thank you for listening to SBS Radio's Malayalam program. Listen to the full program on Thursdays at 8 p.m. and Sundays at 9 p.m. on SBS Radio 2 channel on your digital TV or SBS Your Language app on mobile.